പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു, അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടാവില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഞാൻ നശിപ്പിക്കുകയില്ല, ഞാൻ ഓർക്കും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണിത്. പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥന ഉരുവിടുന്ന ദിവസങ്ങൾ. ജ്യോതിർഗമയ, തമസോമ ജ്യോതിർഗമയ. ചുറ്റും അന്ധകാരം നിറയുമ്പോൾ പ്രകാശം നൽകണമേ എന്ന പ്രാർത്ഥന നമ്മൾ ആഗമനകാലത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് 2-ാമത്തെ പ്രവചനമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിഷയമാക്കി. അതിൻ്റെ തുടർച്ചയായി ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഉടമ്പടിയെ സംബന്ധിച്ച വാഗ്ദാനമാണ് ഇന്ന് ധ്യാന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. ദൈവം നോഹയോടും സർവ്വജീവജാലങ്ങളോടും ചെയ്തതാണ് ഈ ഉടമ്പടി. നോഹയുമായി ദൈവം ഉടമ്പടി ചെയ്യുന്ന പശ്ചാത്തലം ബൈബിളിലൂടെ ഒന്ന് കടന്നുപോയി കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു സർപ്പത്തിൻ്റെ തല തകർക്കുന്ന മിശിഹായെക്കുറിച്ച്. അത് സർപ്പത്തിന് നൽകിയ ശിക്ഷയായിരുന്നു, അതേസമയം മനുഷ്യന് നൽകിയ വാഗ്ദാനവുമായിരുന്നു. പാപം മൂലം ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യന് പറുദീസ നഷ്ടമായി. പറുദീസ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിന്നുള്ള സഹവാസമാണ്, ജീവനാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ പറുദീസയ്ക്ക് പുറത്തു വന്നു. മരണത്തിന് അധീനനായിത്തീർന്ന മനുഷ്യൻ, അവൻ്റെ പ്രവർത്തനം മൂലം ശാപമേറ്റ ഭൂമിയോട് മല്ലിടാനായി, മണ്ണിനോട് മല്ലിടാനായി മണ്ണിലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ, അവൻ മരണത്തിൻ്റെ ശിക്ഷ ശിരസായിട്ട് വാങ്ങി. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ പിന്തിരിയുകയും ചെയ്യും. ഇങ്ങനെ മരണത്തിൻ്റെ ശിക്ഷയും ഏറ്റുവാങ്ങി പറുദീസയ്ക്ക് പുറത്ത് കടന്ന മനുഷ്യൻ വാഗ്ദാനത്തിനുടമ കൂടിയായിരുന്നു. തിന്മയുടെ മേൽ അവന് വിജയം ലഭിക്കും എന്ന വാഗ്ദാനം. ഈ വാഗ്ദാനം പേറുന്നവൻ വാസ്തവത്തിൽ അകന്നകന്നു പോവുകയാണ്. പറുദീസയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദൈവത്തെ തിരസ്കരിച്ച മനുഷ്യൻ്റെ മക്കൾ പരസ്പരം തിരസ്കരിക്കാൻ തുടങ്ങി ശത്രുക്കളായി മാറി. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സഹോദരൻ സഹോദരനെതിരെ തിരിയുന്നതാണ്. കായനും ആബേലും രണ്ട് സഹോദരങ്ങളായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന കഥയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയേ പറയാൻ സാധിക്കൂ. പക്ഷേ കായനും ആബേലും ആദ്യ മനുഷ്യൻ്റെ രണ്ട് പുത്രന്മാർ മാത്രമല്ല, എല്ലാ മനുഷ്യൻ്റെയും മക്കളാണ്. കായനും ആബേലും സഹോദരങ്ങളായിരിക്കേണ്ട മനുഷ്യരാണ്. പരസ്പരം വെറുക്കുകയും എതിർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. മൂത്തവൻ ഇളയവനെ വധിക്കുന്ന കഥയാണ് കായൻ്റെയും ആബേലിൻ്റെയും കഥയിലൂടെ പറയുന്നത്. കായൻ ആബേലിനോട് കയർത്തു, അവനെ വധിച്ചു എന്ന് പറയും. അവൻ്റെ ഉള്ളിൽ ശത്രുതയും വിദ്വേഷവും അസൂയയും വളർന്നതാണ് പ്രധാന കാരണം. ദൈവം ആബേലിൻ്റെ ബലി സ്വീകരിച്ചു, കായൻ്റെ ഇത് സ്വീകരിച്ചില്ല എന്നത് അവനെ ക്രുദ്ധനാക്കി. സഹോദരനെ സഹോദരനായി കാണാതെ ശത്രുവായി കാണുന്ന മനുഷ്യൻ. സഹോദരനെ വധിച്ചവനോട് ദൈവം ചോദിച്ചു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന 2-ാമത്തെ ചോദ്യമാണിത്. പറദീസായിൽ ഒളിച്ചിരുന്ന ആദാമിനോട് ആദ്യ മനുഷ്യനോട് ദൈവം ചോദിച്ചു, ആദാം നീ എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി പുസ്തകം 4:9 ഈ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നത്. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? എന്നും എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? ആ സഹോദരൻ്റെ വധിച്ചവനോട് തന്നെയാണ് ചോദിക്കുക, സഹോദരൻ്റെ ഉത്തരവാദപ്പെട്ടവനോട്. പക്ഷേ കായൻ്റെ മറുപടി ഒരു തർക്കുത്തരം പോലെയായിരുന്നു, ധിക്കാരത്തിൻ്റെതാണ്. അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? അല്ല എന്നാണ് ധ്വനി. എനിക്കറിഞ്ഞുകൂടാ എന്നത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് കർത്താവ് കായനോട് വീണ്ടും പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ രക്തം കുടിക്കാൻ വാവിളന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനാകും. ഭൂമി ഫലം തരാതിരിക്കുക, സംരക്ഷണം തരാതിരിക്കുക, അതിൻ്റെ കാരണം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സഹോദരൻ്റെ രക്തം ചിന്തിയതാണ്. മനുഷ്യൻ മനുഷ്യനെ ശത്രുവായി കണ്ട് വധിച്ചതിൻ്റെ ഫലമാണ് ഈ പ്രപഞ്ചത്തിലും കാണുന്നത്. നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന് തന്നെ, ഭൂമിക്ക് തന്നെ സമനില നഷ്ടപ്പെട്ടതുപോലെ, യേശയ്യ പറയുന്നതുപോലെ ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ബൈബിൾ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്, മനുഷ്യൻ മനുഷ്യനെതിരെ തിരിയുമ്പോൾ ആ മനുഷ്യനെതിരെ പ്രപഞ്ചവും തിരിയും. പ്രപഞ്ച സ്രഷ്ടാവിനെ അംഗീകരിക്കാതെ, പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ ജീവിക്കുന്ന മനുഷ്യന് ഭൂമിയും സംരക്ഷണം നൽകുകയില്ല. ഇങ്ങനെ കായൻ ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയെങ്കിലും ദൈവം ആ കായനും കൊടുക്കുന്നൊരു സംരക്ഷണം. കായൻ പറഞ്ഞു, ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് നാട്ടിപ്പായിച്ചിരിക്കുന്നു. 4:14 അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. കൊലപാതകയെയും കൊല്ലാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. ദൈവം നൽകുന്ന സംരക്ഷണം എല്ലാവർക്കും ലഭ്യമാണ്. നന്മയെന്നോ തിന്മയെന്നോ നോക്കാതെ, നല്ലവനെന്നോ ദുഷ്ടനെന്നോ നോക്കാതെ എല്ലാവർക്കും ദൈവം സംരക്ഷണം നൽകുന്നു. ആരും ആരെയും കൊല്ലാൻ ദൈവം ലൈസൻസ് കൊടുത്തിട്ടില്ല. കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് തന്നെ അടയാളം കൊടുക്കുകയാണ്. പാപിയായ മനുഷ്യനും ദൈവം സംരക്ഷണം നൽകുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് ഉപേക്ഷിച്ച് തള്ളുകയല്ല ചെയ്യുന്നത്. ദൈവം കായന് ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു ശിക്ഷണമാണ്. പക്ഷേ കായന് ശിക്ഷണം സ്വീകരിക്കാൻ തയ്യാറായില്ല കായന് സന്തതികളും. കായന് ശേഷം കായന് സന്തതികൾ വർദ്ധിച്ചു വരുമ്പോൾ, മനുഷ്യർ വർദ്ധിച്ചു വരുമ്പോൾ സമൂഹത്തിൽ തിന്മയും പാപവും അക്രമവും വർദ്ധിച്ചു വരികയാണ്. കായൻ്റെ മക്കളുടെ പരമ്പരയിൽ ലാമയ്ക്കിൻ്റെ കഥ പറയുന്നുണ്ട്. കായന് പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമയ്ക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും എന്ന ഗാനമാലപിക്കുന്ന ലാമയ്ക്കിൻ്റെ കഥ. അത് ഉൽപ്പത്തി പുസ്തകം 4:23 23-24 നമ്മൾ കാണും. ലാമയ്ക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായേ സില്ലായേ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമയ്ക്കിൻ്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായൻ്റെ പ്രതികാരം 7 ഇരട്ടിയാണ് എങ്കിൽ ലാമയ്ക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും. ഇങ്ങനെ പ്രതികാരം വർദ്ധിച്ചു വരുന്നു, മനുഷ്യർ പരസ്പരം അകന്നു പോകുന്നു, ശത്രുത വർദ്ധിക്കുന്നു. ഈ ഒരു ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് തുടർന്ന് വരച്ചു കാണിക്കുന്നത്. 6 എത്തുമ്പോഴേക്കും തിന്മ മാത്രമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത് എന്ന് കാണാം. 6:5-7 വാക്യങ്ങൾ, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. സ്നേഹമുള്ള ഒരു പിതാവിനെ പോലെയാണ് ദൈവം ഇവിടെ പ്രത്യക്ഷപ്പെടുക. മക്കൾ തിന്മയിൽ തുടരുന്നത്, മക്കൾ പരസ്പരം ശത്രുതയിൽ കഴിയുന്നത്, തന്നെ അകന്നു പോകുന്നത്, അങ്ങനെ സ്വയം നശിക്കുന്നത് വേദനയോടെയും ദുഃഖത്തോടെയും കാണുന്ന ഒരു പിതാവിനെ പോലെ. അതവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. വേദനിക്കുന്ന ഹൃദയമുള്ള ഒരു ദൈവം, മനുഷ്യൻ്റെ തിന്മയിൽ വേദനിക്കുന്ന ദൈവം. അതിനുശേഷം തുടർന്ന് പറയും ശക്തമായി 8 വാക്യത്തിൽ, അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ദുഃഖിക്കുന്നു എന്ന് പറയാൻ മാത്രം അത്രയേറെ തിന്മ മനുഷ്യ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയപ്പോഴാണ് ദൈവം ശുദ്ധീകരിക്കാനായി പ്രളയജലത്തെ അയക്കുക. ഇതാണ് നോഹയുടെ കഥയുടെ പശ്ചാത്തലം. പ്രപഞ്ചത്തിൽ തിന്മ വർദ്ധിച്ചു, മനുഷ്യ പരസ്പരം അകന്നുപോയി, ശത്രുത വർദ്ധിച്ചു. അവൻ്റെ ഹൃദയത്തിലെ തിന്മ ഭാവനയും ചിന്തയും മുഴുവനും എപ്പോഴും ദുഷിച്ചത് മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉന്മൂലനം ചെയ്യാനായിട്ട് ദൈവം സൃഷ്ടിച്ചു, ദൈവം തീരുമാനിച്ചു. പക്ഷേ ഈ തീരുമാനത്തിൽ ഒരു വ്യക്തി ഒഴിവാക്കപ്പെടുകയാണ്. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. സമൂഹം ഒന്നടങ്കം തിന്മയിലേക്ക് നീങ്ങിപ്പോകുമ്പോഴും ഒരു വ്യക്തിക്ക് മാറി നിൽക്കാൻ സാധിക്കും എന്നാണ് നോഹയുടെ കഥ പഠിപ്പിക്കുക. ഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്ന് തിന്മ ചെയ്യരുത് എന്ന് പിന്നീട് ബൈബിളിൽ കാണും. അപ്പം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് നന്മ, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് നാം ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് നോഹയുടെ കഥ വലിയൊരു പാഠമാണ്. ഈ ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യാത്ത വ്യക്തികളിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോവുക. ദൈവം ഒരു പ്രളയജലം അയച്ച് ഈ ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നോഹ, നോഹയുടെ കൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന ആളുകളും അവൻ്റെ കുടുംബാംഗങ്ങളും മാത്രം. അപ്പോഴിങ്ങനെ ആദ്യ സൃഷ്ടി അവസാനിച്ചു, ആദ്യത്തെ സൃഷ്ടി തിന്മയിൽ ആണ്ടുപോയ സൃഷ്ടിയെ അവസാനിപ്പിച്ച് വീണ്ടും ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുന്നതിൻ്റെ കഥയാണ് ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ പ്രളയത്തിൻ്റെയും അതിൻ്റെ അവസാനത്തിൻ്റെയും കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രളയകഥയുടെ അവസാനം എല്ലാം നശിച്ചു കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8:1 നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു, ദൈവം അനുസ്മരിച്ചു. ദൈവം അനുസ്മരിച്ച് ദൈവത്തിന് ഓർമ്മ കുറവുണ്ടാകുന്നതുകൊണ്ടല്ല, ദൈവം കരുണയോടെ കടാക്ഷിച്ചു. ഈ സമൂല നാശത്തിൽ നിന്ന്, പ്രളയജലത്തിൽ നിന്ന് ഒരു കുടുംബത്തെ പൊക്കിയെടുക്കാനായിട്ട് ദൈവം സന്നദ്ധമാവുകയാണ്. ചരിത്രം മുന്നോട്ട് പോകണം. ദൈവം സൃഷ്ടിച്ചത് ഒന്നും പൂർണ്ണമായി നശിച്ചു പോകരുത്. ഒരു പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിക്കുകയാണ് ദൈവം നോഹയിലൂടെ. തിന്മയിൽ ആണ്ടുപോയവരെ ശുദ്ധീകരിക്കുന്ന പുതിയ ഒരു സൃഷ്ടി അവിടെ ദൈവം ഓർത്തു. അതോടുകൂടി പ്രളയത്തിന് അവസാനമാവുകയായി. അവിടുന്ന് ഭൂമിയിൽ കാറ്റുവീശി, വെള്ളമിറങ്ങി, അഗാധത്തിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു, ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം നശിപ്പിക്കുന്ന, എല്ലാം കഴുകി ശുദ്ധീകരിക്കുന്ന പ്രളയജലത്തെ ദൈവം തടഞ്ഞു നിർത്തി അവസാനം പിൻവാങ്ങുകയായി. ഈ പ്രളയത്തിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിലേക്ക് വരണം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ മുഴുവനും അന്ധകാരം വ്യാപിച്ചിരുന്നുവെന്നും അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം ആഴത്തിനുമേതെ ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും പറഞ്ഞതിന് ശേഷം ദൈവം സൃഷ്ടികർമ്മം നടത്തുന്ന ഇപ്രകാരമാണ്. 1:6 ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി വേർതിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിനവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 2 ദിവസം. വീണ്ടും ദൈവം അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. ഇപ്പോൾ മുഴുവനും ജലം മുറ്റുന്ന സാഹചര്യത്തിൽ ഒരു വിധാനമുണ്ടാക്കി. ആ വിധാനത്തിന് മുകളിൽ ജലം, വിധാനത്തിന് താഴെ ജലം. ആദ്യത്തെ രൂപരഹിതമായ അവസ്ഥയിൽ മുഴുവനും ജലം മുറ്റുനിന്ന ആ ഒരു വലിയ പ്രളയജലത്തെ 2 ഭാഗമായി വേർതിരിച്ചു. പിന്നീട് ഈ പ്രളയജലത്തിന് മുകളിൽ കരയെ സൃഷ്ടിച്ചു. ആ കരയുടെ അടിയിൽ വെള്ളം, മുകളിലും ജലം, താഴെയും ജലം. ഇതിൻ്റെ മധ്യത്തിലൊരു ഐലൻഡ് പോലെ, ഒരു ദ്വീപ് പോലെയാണ്, പൊങ്ങിക്കിടക്കുന്ന പലക പോലെയാണ് ഭൂമിയെ വിഭാവനം ചെയ്യുക. അതുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വളരെ അപകട സാധ്യതയുള്ള ഒരു ചുറ്റുപാടിലാണ്, പ്രിക്കേരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, എപ്പോഴും നഷ്ടപ്പെട്ടു പോകാവുന്ന, തകർന്നു പോകാവുന്നൊരവസ്ഥയിലാണ് പ്രപഞ്ചത്തെ നിലനിർത്തുക. ഈ ഭൂമിയെ ഒരു കൂടാരം പോലെ വിരിച്ച് മുകളിലും താഴെയുമുള്ള ജലത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്ന ദൈവം. പ്രളയത്തിൽ സംഭവിക്കുന്നു, നോഹയുടെ കാലത്ത് പ്രളയത്തിൽ സംഭവിക്കുന്നത് വെറും മഴ പെയ്ത് വെള്ളം വീഴുക മാത്രമല്ല, അഗാധത്തിലെ ഉറവുകൾ പൊട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് താഴെ ഒതുക്കി നിർത്തിയിരുന്ന ഈ പ്രളയജലം മുകളിലേക്ക് വരുന്നു. മുകളിൽ ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറന്നു, അവിടെ ഉണ്ടായിരുന്ന വെള്ളവും താഴേക്ക് വരുന്നു. ഇങ്ങനെ മുകളിലും താഴെയുമായി വേർതിരിച്ചിരുന്ന ആദ്യത്തെ ആ ജലം വീണ്ടും ഒരുമിച്ച് കൂടുകയും ആദ്യ സൃഷ്ടി ഇല്ലാതാവുകയും ചെയ്തു. ഇതാണ് എടുത്തു കാണിക്കുന്ന ഒരു ചിത്രം. എന്ന് പറഞ്ഞാൽ അതൊരു സമൂല നാശത്തിൻ്റെ ചിത്രമാണ്. ഇപ്രകാരം ഒരു ചിത്രത്തിന് ശേഷമാണ് ദൈവം പ്രളയജലത്തെ വീണ്ടും ഒതുക്കി, ഭൂമിക്ക് വീണ്ടും സംരക്ഷണം നൽകി, ഒരു ഉടമ്പടി ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സൃഷ്ടിയുടെ അവസാനത്തിന് ശേഷം പുതിയ ഒരു സൃഷ്ടി ആരംഭിക്കുകയാണ്. ദൈവം ഓർത്തു, നോഹയെ ഓർത്തു, നോഹയോടുകൂടെ പേടകത്തിലുണ്ടായിരുന്നവരെയും ഓർത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വീണ്ടും ഒരു സൃഷ്ടികർമ്മത്തിലേക്ക് തുടങ്ങുന്നതാണ്. മനുഷ്യ ജീവൻ, പ്രപഞ്ചത്തിലെ ജീവൻ തുടർന്നു കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് ജലത്തെ വീണ്ടും ഒതുക്കി പുറത്തിറങ്ങാനായിട്ട് അനുവാദം കൊടുക്കുക. ഇതിനു ശേഷം ഇറങ്ങിയ നോഹ ദൈവത്തിനു വേണ്ടി ഒരു ബലിപീഠം നിർമ്മിച്ചു. 8:20 വാക്യങ്ങൾ, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്കൊരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല, എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ഇതൊരു വലിയ വാഗ്ദാനമാണ്, ശപഥം പോലെ. മനുഷ്യൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ആദി നൈർമല്യം നഷ്ടപ്പെട്ടു. തിന്മയിലേക്കുള്ള ചായ്വ് പ്രവണത അവനുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ, ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ സ്വീകരിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, അവന് സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ സംരക്ഷണമാണ് നോഹയോട് ഒരു ഉടമ്പടിയുടെ രീതിയിൽ ദൈവം ഏറ്റുപറയുന്നത്. ഉടമ്പടി, ആദ്യ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യത്തെ ഉടമ്പടി എന്ന വാക്ക് തന്നെ വരുന്നത്. ബൈബിളിൽ അനേകം ഉടമ്പടികൾ പിന്നീട് തുടർന്ന് വരുന്നതായിട്ട് നമ്മൾ കാണും. ഇതിൽ ആദ്യത്തെ ഉടമ്പടി ദൈവം നോഹയോട് ചെയ്യുന്നു. പക്ഷെ നോഹയോട് മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളോടും കൂടിയാണ് ചെയ്യുക. ഈ പ്രപഞ്ചത്തോട് തന്നെ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ഇതിനെ പ്രാപഞ്ചിക ഉടമ്പടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കോസ്മിക് കവനൻറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. സകല ജീവജാലങ്ങളോടും ദൈവം ചെയ്യുന്ന ഉടമ്പടി. ഉടമ്പടി സാധാരണഗതിയിൽ രണ്ട് വ്യക്തികളോ രണ്ട് സമൂഹങ്ങളോ തമ്മിൽ നടത്തുന്ന ഒരു കരാറാണ്. ഇവിടെ വലിയവനും ചെറിയവനും തമ്മിലാണ് ബന്ധം. പുരാതന രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഉടമ്പടി പോലെ, രാജാക്കന്മാർ സാമന്തന്മാരുമായി ചെയ്യുന്ന ഉടമ്പടി പോലെ, അങ്ങനൊരു ഉടമ്പടിയാണ്. ഇവിടെ ഉടമ്പടിക്ക് മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. നോഹ ചോദിച്ചിട്ടല്ല ഉടമ്പടി കൊടുക്കുന്നത്, നോഹയല്ല നിബന്ധനകൾ വയ്ക്കുന്നത്. ഇവിടെ യാതൊരു നിബന്ധനയുമില്ലാതെ ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടി. അപ്പോൾ നോഹയുമായി ചെയ്യുന്ന ഉടമ്പടിയുടെ ആദ്യത്തെ സവിശേഷത, അതൊരു സാർവത്രിക ഉടമ്പടിയാണ്. ഇറ്റ്സ് എ കോസ്മിക് കവനൻറ്റ്. രണ്ടാമത്തേത് ഒരു ഉപാധികളില്ലാത്ത നിരുപാധികമായ ഉടമ്പടിയാണ്. പിന്നീട് കാണുന്ന ഉടമ്പടികളിലൊക്കെ നിബന്ധനകളുണ്ടാവും. അത് അബ്രാഹുമായി ചെയ്യുന്ന ഉടമ്പടിയാകട്ടെ, മോശ വഴി ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടിയാകട്ടെ, സോപാധികമാണ്. പക്ഷേ നോഹയുമായി ചെയ്യുന്ന ഉടമ്പടി നിരുപാധികമായ ഉടമ്പടിയാണ്. ദൈവം മാത്രമാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത്, ദൈവമാണ് വാഗ്ദാനങ്ങൾ നൽകുന്നത്. നിബന്ധനകളില്ല, വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് വാഗ്ദാനം? വാഗ്ദാനമൊന്നാണ്, ഞാൻ നശിപ്പിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല, ഈ പ്രപഞ്ച സംവിധാനങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം തന്നെ വാക്ക് കൊടുക്കുകയാണ്, തൻ്റെ തന്നെ വിശുദ്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ശപഥം പോലെ, ഞാൻ നശിപ്പിക്കുകയില്ല, നീ എന്തു ചെയ്താലും ഞാൻ നിന്നെ നശിപ്പിക്കുകയില്ല. അപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ തിന്മയും തിന്മയിലേക്കുള്ള ചായവും മനസ്സിലാക്കുന്ന ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്നെ നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഉപാധിയില്ലാത്ത സംരക്ഷണം നൽകുന്ന ഉടമ്പടി. ഈ ഉടമ്പടിക്ക് ഒരു അടയാളവും കൂടി കൊടുത്തിട്ടുണ്ട്. ദൈവം നശിപ്പിക്കുകയില്ല എന്ന് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ് മഴവില്ല്. അറിയാം, മഴക്കാറുണ്ടാവുമ്പോൾ പലപ്പോഴും മഴവില്ല് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ മഴവില്ലൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണുന്ന ഒരു അടയാളമാണ്. ആ അടയാളം ദൈവം നൽകിയ അടയാളമാണ്, മനുഷ്യനുണ്ടാക്കുന്നതല്ല മഴവില്ല്. ഇപ്പോഴ് കാർ മേഘങ്ങൾ ഉയരുകയും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ദൈവം നൽകിയ അടയാളം ഈ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഞാനതിനെ ഓർക്കും. ഇനി ഒരിക്കലും പ്രളയം മൂലം ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുകയില്ല. ഇതാണ് ദൈവം ചെയ്യുന്ന ഉടമ്പടി, ഇതാണ് ദൈവം നൽകുന്ന വാഗ്ദാനം. രണ്ടാമത്തെ പ്രവചനമായിട്ട് നമുക്ക് ഇതിനെടുക്കാവുന്നതാണ്. ആദ്യത്തേത് തിന്മയുടെ മേൽ ദൈവം മനുഷ്യന് വിജയം നൽകും, മിശിഹ വഴി. രണ്ടാമത്തേത് ഈ പ്രപഞ്ചത്തെ ഒരിക്കലും ദൈവം നശിപ്പിക്കുകയില്ല എന്ന ഉടമ്പടിയാണ്. സർവ്വജീവനെയും നശിപ്പിക്കാൻ വേണ്ടി ഒരു പ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇപ്പം ഭൂമുഖത്തെ സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. അപ്പോൾ ദൈവം തന്നെ മുൻകൈയെടുക്കുന്നു, ദൈവം തന്നെ സകല ജീവജാലങ്ങളുമായി ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി ഒരു നിബന്ധനകളുമില്ലാത്ത നിബന്ധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം സംരക്ഷണം നൽകും എന്ന് കരുതി തോന്നിയ പോലെ ജീവിക്കാനായിട്ട് മനുഷ്യനെ അനുവദിക്കുകയാണെന്ന് അർത്ഥമാകുന്നില്ല. മനുഷ്യൻ്റെ തിന്മയിലേക്കുള്ള ചായ്വിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം സംരക്ഷണം നൽകുകയാണ്. ദൈവം മനുഷ്യനെ സംരക്ഷിക്കുന്നത് അവൻ വിശുദ്ധനായതുകൊണ്ടല്ല, അവൻ മനുഷ്യനായതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ടാണ്. ദൈവം അവനെ സ്നേഹിക്കുന്ന തൻ്റെ സൃഷ്ടിയായതുകൊണ്ട് ഈ തിന്മയിലേക്കുള്ള ചായ്വ് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നന്മ കണ്ടുകൊണ്ടല്ല ദൈവം അവനെ സ്നേഹിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് അവന് നന്മയുള്ളതാക്കുന്നത്. മനുഷ്യൻ്റെ വില ദൈവം നൽകുന്ന വിലയാണ്, സ്നേഹമാണ്. ഇത് ആദ്യത്തെ ഉടമ്പടി. ഈ ഉടമ്പടി പലതരത്തിൽ വീണ്ടും ആവർത്തിക്കും. വളരെ ചുരുക്കമായിട്ട് ഉടമ്പടിയിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്, പിന്നീട് നമ്മൾ വിശദമായിട്ട് ഉടമ്പടികൾ കാണാൻ ശ്രമിക്കുന്നതാണ്. രണ്ടാമത്തെ ഉടമ്പടി ദൈവം അബ്രഹാമുമായിട്ടാണ് ചെയ്യുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. ഇപ്പോൾ പ്രപഞ്ചവുമായി ചെയ്ത ഉടമ്പടി ഒന്ന് കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്ത് ഒരു വ്യക്തിയുമായി, ആ വ്യക്തിയും ആ വ്യക്തിയുടെ മക്കളുമായി ദൈവം ഉടമ്പടി ചെയ്യുകയാണ്. അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടി എല്ലാ ജനതകൾക്കും രക്ഷ നൽകാനുള്ളൊരു ഉടമ്പടിയാണ്. അവിടെ നിബന്ധനയുണ്ട്, അവിടെ ഉപാധികളുണ്ട്, അവിടെ അടയാളവുമുണ്ട്. ശരീരത്തിൽ വഹിക്കുന്ന പരിച്ഛേദനമാണ് അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം. ആ ഉടമ്പടിയിലൂടെ എല്ലാവർക്കും രക്ഷ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അബ്രഹാമിന്റെ സന്തതികൾ വളർന്നു വികസിച്ചു, അവർ ഈജിപ്തിൽ അടിമകളായിത്തീർന്നു, അവിടെ തിരിച്ചു കൊണ്ടുവന്നു. സീനായി മലയുടെ അടിവാരത്ത് വെച്ച് ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു. നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്നത് ഈ ഉടമ്പടിയെക്കുറിച്ചാണ്, സീനായി ഉടമ്പടി. സീനായി ഉടമ്പടി ദൈവം ഒരു ജനവുമായി ചെയ്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടി നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സീനായി ഉടമ്പടിയിലൂടെ ദൈവം ഉറപ്പു തരികയാണ്, ഞാൻ നിനക്ക് രക്ഷ നൽകും, പക്ഷേ അവിടെ ഒരു ഉപാധിയുണ്ട്. എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ പ്രമാണം അനുസരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നീ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിൻ്റെ ദൈവവുമായിരിക്കും. ഞാനും നീയും, ദൈവവും ജനവും തമ്മിൽ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്നുള്ള ആ ഒരു വ്യക്തിബന്ധത്തിലേക്ക് നയിക്കുന്നത് സീനായി ഉടമ്പടിയാണ്. പക്ഷേ സീനായി ഉടമ്പടി നമുക്കറിയാം, അത് നൽകപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ലംഘിക്കപ്പെടുകയുണ്ടായി. ദൈവം മോശയ്ക്ക് പ്രമാണം, ഉടമ്പടിയുടെ പ്രമാണങ്ങൾ നൽകുമ്പോൾ താഴെ മലയുടെ അടിവാരത്തിൽ അഹ്റോൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ കാളക്കുട്ടിയെ ഉണ്ടാക്കി, സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തി ഉടമ്പടി ലംഘിക്കുകയായിരുന്നു. ഈ ലംഘിക്കപ്പെട്ട ഉടമ്പടി ഇസ്രായേലിന് വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. എന്നാലും അവിടുന്ന് വീണ്ടും ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. നമ്മൾ പ്രവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ദാവീദിന് നൽകിയ വാഗ്ദാനത്തെയും ദാവീദുമായി ചെയ്ത ഉടമ്പടിയെയും വ്യക്തമായിട്ട് കാണും. ഇപ്പോഴ് നാലാമത്തെ ഉടമ്പടി ദാവീദുമായി ചെയ്ത ഉടമ്പടിയാണ്. അത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതുമാണ്. അവിടെയുമുണ്ട് നിബന്ധനകൾ, പക്ഷേ അവിടെ നൽകുന്ന വാഗ്ദാനം ഇതാണ്, നിന്നിലൂടെ ലോകജനതകളെ അനുഗ്രഹിക്കും, മാത്രമല്ല നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനായി എന്നേക്കും ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഇപ്പോഴ് നോഹയ്ക്ക് നൽകിയ വാഗ്ദാനം അത് അബ്രഹാമിലൂടെ ആവർത്തിച്ചു, മോശയിലൂടെ ആവർത്തിച്ചു, ദാവീദിലൂടെ കൂടുതൽ ഫോക്കസ് ചെയ്തു. ദാവീദിൻ്റെ പുത്രനിലൂടെ ആയിരിക്കും ഈ ഉടമ്പടി സ്ഥാപിക്കുക, ദാവീദിൻ്റെ പുത്രനിലൂടെ ആയിരിക്കും ഈ സിംഹാസനം എന്നേക്കും ഉറപ്പിക്കുക എന്ന വാഗ്ദാനം ദാവീദിന് നാഥാൻ പ്രവാചകൻ വഴി ദൈവം നൽകുകയാണ്. സാമുവൽ 2:7 അതിനുശേഷം അവസാനത്തെ ഒരു ഉടമ്പടി കൂടിയുണ്ട്, അതിനെയാണ് പുതിയ ഉടമ്പടി എന്ന് പറയുക. ജെറമിയ പ്രവാചകനിലൂടെ ദൈവം അറിയിച്ചതും എസെക്കിയേൽ അത് ഏറ്റുപറഞ്ഞതുമായ പുതിയ ഉടമ്പടി, ഒരു പുതിയ ഹൃദയം നൽകിക്കൊണ്ട് സ്ഥാപിക്കാൻ പോകുന്ന ഉടമ്പടി, ആ ഉടമ്പടിയാണ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായത്. അന്ത്യതാഴവേളയിൽ അവിടുന്ന് പാനപാത്രമെടുത്ത് വാഴ്ത്തി കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്തിലൂടെ ഉറപ്പിക്കുന്ന പുതിയ ഉടമ്പടിയിലേക്കാണ് നോഹയുടെ കാലത്തെ ഉടമ്പടി വിരൽ ചൂണ്ടുന്നത്, വെളിച്ചം വീശുന്നത്. പ്രഥമം യേശുവിൽ പൂർത്തിയായ ഉടമ്പടിയിലേക്കുള്ള ഒരു പ്രയാണമാണ് നോഹയുടെ കാലം മുതൽ ഇങ്ങോട്ട് കാണുക. ഇവിടെയാണ് പ്രവചനങ്ങളുടെ തുടർച്ച, പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ഇപ്പോഴും നോഹയിൽ തുടങ്ങിയ ഈ പ്രാപഞ്ചിക ഉടമ്പടി, സാർവത്രിക ഉടമ്പടി, അത് പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിലൂടെയായിരിക്കും. ദൈവം ഇവിടെ നൽകുന്ന വാഗ്ദാനം, ഞാൻ നശിപ്പിക്കുകയില്ല സംരക്ഷിക്കും എന്ന വാഗ്ദാനം, ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളെ മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് നീളുന്നതാണ്. നിത്യമായൊരു ജീവനിലേക്ക് നയിക്കുന്ന ഒരു ഉടമ്പടിയുടെ തുടക്കമാണ് നമ്മൾ പ്രളയത്തിന് ശേഷം കാണുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത, ദൈവം മനുഷ്യൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് മാനുഷികമായ രീതിയിൽ സംസാരിക്കുന്നൊരു ഭാഷയാണിത്. ആന്ത്രോപോമോർഫിസം എന്ന് പറയാറുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെക്കുറിച്ച് പറയുന്ന പോലെ പറയുക. മനുഷ്യൻ്റെ വികാരങ്ങളും മനുഷ്യൻ്റെ ചിന്തകളും ഒക്കെ ദൈവത്തിൻ്റെ ആണെന്ന് കാണുക. അപ്പോൾ ആ ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെതായ ഭാഷ ഉപയോഗിക്കുക. അതുകൊണ്ട് മനുഷ്യനെ ദൈവം അവൻ്റെ തിന്മയുടെ പേരിൽ നശിപ്പിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടോ, ഈ ഭൂമിയെല്ലാം തകർന്നു പോവുകയാണോ? നമ്മൾ പ്രളയജലത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന സമുദ്രനിരപ്പിനെക്കുറിച്ചും വികസിച്ചു വരുന്ന മരുഭൂമിയെക്കുറിച്ചും നിരന്തരമായുണ്ടാകുന്ന ഭൂമികുലുക്കത്തെക്കുറിച്ചുമൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. നമ്മളാരുമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിനെ നശിപ്പിക്കുകയില്ല. ഈ വാഗ്ദാനം യേശുവിലൂടെ പൂർത്തിയാവുകയും ചെയ്തു. നശിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്, നവീകരിക്കാൻ വേണ്ടിയാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഭൂമിയിലുണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങളൊക്കെ നന്മയിലേക്ക് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാവണം. ഭൂമികുലുക്കത്തെക്കുറിച്ചും അഗ്നിബാധയെക്കുറിച്ചും വലിയ സുനാമി കൊടുങ്കാറ്റുകളെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തെ നവീകരിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ തിരിച്ചു വരാനുമുള്ള ഒരു അവസരമായി ഞാൻ കണക്കാക്കണം. അതോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ അനുസ്മരിക്കാനും ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഉടമ്പടിയിലൂടെ ദൈവം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ ദൈവം തന്നെ കാത്തുപാലിക്കും, ഞാനതിനെ നശിപ്പിക്കാൻ തയ്യാറാവരുത്. അതോടൊപ്പം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ, അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാവണം. ഭൂമി ശപിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ തിന്മ കൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആദാമിൻ്റെ പാപമാണ് ഈ ഭൂമിയിൽ കളകൾ മുളയ്ക്കാൻ കാരണമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും കായനോട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും, മണ്ണു നിനക്ക് ഫലം തരികയില്ല, അഭയം തരികയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ പ്രത്യാശ നഷ്ടപ്പെടരുത്. അതാണ് ഈ ആഗമന കാലത്ത് നമ്മളെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കുന്നത്. എത്ര വലിയ തെറ്റ് ചെയ്തവനാവട്ടെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. പാപിയെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നത്. കായൻ പറഞ്ഞു, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും, സഹോദരനെ കൊന്നവന് ജീവിക്കാൻ അവകാശമില്ല എന്ന് കായന് പോലും അറിയാം. പക്ഷേ ദൈവം പറഞ്ഞു, ഇല്ല, നിന്നെ കൊല്ലാൻ ഞാൻ അനുവദിക്കുകയില്ല. കായനെ വധിക്കുന്നവൻ ഏഴിരട്ടിയായി പ്രതികാരം ചെയ്യേണ്ടി വരും. അപ്പോൾ കായനെ ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കായൻ്റെ നെറ്റിയിൽ മുദ്ര പതിച്ചുവെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ദൈവം അവന് സംരക്ഷണം നൽകുന്നു. ദൈവം എല്ലാവർക്കും സംരക്ഷണം നൽകുന്നുണ്ട്. ആ സംരക്ഷണം നൽകുന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് യേശു ക്രിസ്തു. എല്ലാവർക്കും നൽകുന്ന പുതിയ ജീവൻ, എല്ലാവരുടെയും പാപം ഏറ്റെടുത്ത് അവരിൽ രക്ഷിച്ച് പുതിയ സംരക്ഷണം നൽകുന്ന, നിത്യമായ നിലനിർത്തുന്ന ആ ഒരു നിത്യജീവൻ നൽകാനാണ് യേശു കടന്നു വരുന്നത്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ പാപങ്ങളും കഴിവുകേടുകളും തിന്മകളും എല്ലാം അവിടുത്തേക്ക് അറിയാം. ജനനം മുതലേ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാണ്, പാപത്തിലേക്ക് ചായ്വുള്ളവരാണ് ഞങ്ങളെന്ന് അവിടുന്ന് മനസ്സിലാക്കുന്നു. ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നവരാണ് ഞങ്ങൾ. എങ്കിലും അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുകയില്ല എന്നും അവിടുന്ന് ഉടമ്പടിയിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദാനത്തെ പ്രതി കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങിൽ വിശ്വസിക്കാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, നോഹയെപ്പോലെ ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കാതെ, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യാതെ അങ്ങയോട് ചേർന്ന് നിൽക്കാനുണ്ട് കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. പുതിയ ഉടമ്പടിയിലൂടെ ഞങ്ങളെ സ്വന്തമാക്കിയ യേശു ക്രിസ്തുവെ അങ്ങേക്ക് നന്ദി സ്തുതി. യേശുവെ അങ്ങേക്ക് സ്തുതി ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.